ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 18-ാം ലോക്സഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. സപ്ലൈകോ 50-ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിലക്കയറ്റം നേരിടാൻ കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ച് ഹോർട്ടികോർപ്പ് വഴി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി പി പ്രസാദ്. മിൽമ തൊഴിലാളികൾ ഇന്നു മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടം. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് കീഴടക്കി ഇന്ത്യ സെമിയിൽ. 18-ാം ലോക്സഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ 262 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തുനിന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ എംപിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ ബർത്തർ ഹരി മെഹ്താബാണ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കും. മറ്റന്നാൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. രാജ്യസഭാ സമ്മേളനവും മറ്റന്നാൾ ആരംഭിക്കും. അടുത്തമാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിസഭയോട് ബഹുമാനാർത്ഥം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. നേരത്തെ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ ബിജെപി രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുത്തു. ഈ വർഷം ഫെബ്രുവരിയിലാണ് നദ്ദയെ ബിജെപി ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. പീയൂഷ് ഗോയലിന്റെ പിൻഗാമിയായാണ് രാജ്യസഭാ നേതാവായി നദ്ദ എത്തുന്നത്. 2-ാം മോദി ഗവൺമെന്റിൽ പീയൂഷ് ഗോയലായിരുന്നു രാജ്യസഭാ നേതാവ്. സപ്ലൈകോ 50-ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിക്കും. സപ്ലൈകോ നടപ്പാക്കുന്ന 50-50 പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ 50 ദിവസത്തേക്ക് 50 ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് 50-50 പദ്ധതി. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ച് ഹോർട്ടികോർപ്പ് വിഎഫ്പിസിക്ക് വിപണികൾ മുഖേന ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കൃഷിനാശം പച്ചക്കറി ഉൽപാദനത്തെ സാരമായി ബാധിച്ചതായി മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിലയിരുത്തി. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇന്നു മുതൽ സഞ്ചരിക്കുന്ന പച്ചക്കറി വിപണനശാലകൾ സജ്ജമാകും. തുടർന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് വിപണനശാലകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് ചർച്ച. വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് മന്ത്രി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് നിയമസഭാ മാർച്ച് നടത്തും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു ഇന്ന് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ബന്ദിനെ ആഹ്വാനം ചെയ്തത്. പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിലും കെ എസ് യു പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമത്തിലും പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗം ഉദ്ഘാടനം ചെയ്യും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻകുമാർ ദേഗയുടെ കാലാവധി അടുത്ത വർഷം ജൂൺ വരെ ഒരു വർഷത്തേക്ക് നീട്ടി നൽകി. കേന്ദ്രമന്ത്രിസഭയുടെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് കാലാവധി നീട്ടി നൽകുന്നതിന് അംഗീകാരം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലായിരുന്ന ഭരത് ലാലിന്റെ കാലാവധിയും ഈ വർഷം 30-ന് ശേഷം ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. മിൽമ തൊഴിലാളികൾ ഇന്നു മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ചർച്ചയിൽ അടുത്തമാസം 15-ന് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരം പാലോട്ട് വീട്ടിലെത്തിക്കും. പുലർച്ചെയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് കരുവങ്കോട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. 25 ലക്ഷം രൂപ വരെ ബില്ലുകൾക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കിയതായി മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഓഫീസ് അറിയിച്ചു. ട്രഷറി വെയ്സ് ആന്റ് മീൽസ് പരിധി ഉയർത്തി. 25 ലക്ഷം രൂപ വരെ എല്ലാ ബില്ലുകളും മാറി നൽകാൻ ട്രഷറി വകുപ്പിന് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കമ്പനിയിൽ വൻ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനാ യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങളുണ്ടായി. ചിലയിടങ്ങളിൽ വീടുകളും തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
ആലുവ ചെങ്ങമനാട് ഭാഗത്ത് ഇന്നലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ 14 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. എടവനക്കാട് വില്ലേജിൽ കടൽക്ഷോഭം മൂലം ചില വീടുകളിൽ വെള്ളം കയറി. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തിന് സമീപം വല്ലാഞ്ചിറയിൽ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ കാർ യാത്രികനായ പാണ്ടിപ്പാറ സ്വദേശി ജോസഫ് മരിച്ചു. കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കിയിൽ വാളറ ചീയപ്പാറയ്ക്ക് സമീപം കടയ്ക്ക് മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു. പാലക്കാട് അട്ടപ്പാടിയിൽ 2 ഇടങ്ങളിൽ മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്കേറ്റു. ചിറ്റൂർ ഷോളയൂർ റോഡിൽ സ്കൂട്ടറിന് മുകളിലേക്ക് മരം വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റു. കക്കുപ്പടിയിൽ ഓടുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് മരം വീണ് വീടിന് കേടുപറ്റി. മട്ടന്നൂർ കൊതേരിയിൽ മരം കടപുഴകി ട്രാൻസ്ഫോർമറും വൈദ്യുത തൂണുകളും തകർന്നു. തലശ്ശേരി കാവും ഭാഗത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ ഗ്രാമീണ മേഖലയിൽ രാത്രി ശക്തമായ മഴ ലഭിച്ചു. വടകര അടയ്ക്കാത്തെരുവിലും മാമ്പറ്റയിലും റോഡിൽ മരം വീണുണ്ടായ തടസ്സം ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാർ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് ഡാമിന്റെ 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി നിയന്ത്രിത അളവിൽ ജലം മുതിരപ്പുഴ ആറിലേക്ക് ഒഴുക്കി തുടങ്ങി. പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളമെത്തിക്കുന്ന പെൻസ്റ്റോക്ക് വാൽവിൽ ചോർച്ച പരിഹരിക്കുന്നതിന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേന എറണാകുളം ജില്ലയിലെത്തി. കമാൻഡ് ഇൻസ്പെക്ടർ ജി സി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ 2 സബ് ഓർഡിനേറ്റ് ഓഫീസർമാരുമടക്കം 32 അംഗ സംഘമാണ് എത്തിയത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് ബോട്ടുകൾ ഉൾപ്പെടെ സുരക്ഷാ ഉപകരണങ്ങളുമായാണ് സംഘം എത്തിയത്. സെന്റ് ലൂസിയയിൽ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് കീഴടക്കി ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. 206 റൺസ് വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. മറ്റന്നാൾ രാത്രി 8 ഗയാനയിൽ നടക്കുന്ന 2ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. ദക്ഷിണാഫ്രിക്കയാണ് സെമിയിൽ കടന്ന മറ്റൊരു രാജ്യം. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം പുലർച്ചെ ആരംഭിച്ചു. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസെടുത്തിട്ടുണ്ട്. യൂറോപ്പ് കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ബി മത്സരത്തിൽ അൽബേനിയക്കെതിരെ സ്പെയിനിന് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിൻ അൽബേനിയയെ തകർത്തത്. 13ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനിനായി ഗോൾ നേടിയത്. ക്രൊയേഷ്യക്കെതിരെയും ഇറ്റലിക്കെതിരെയും ജയം നേടിയ സ്പെയിൻ നേരത്തെ തന്നെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിരുന്നു. ഇന്ന് ഫ്രാൻസ് പോളണ്ടിനെയും നെതർലാൻഡ്സ് ഓസ്ട്രേലിയയെയും നേരിടും. കോട്ടയം ജില്ലയിലെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിലെ നീരേക്കടവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് പഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളിൽ പക്ഷികളുടെ ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും വിപണനവും വിൽപ്പനയും കടത്തും ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന കാർഷിക കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന കാർഷിക വിദ്യാഭ്യാസ സെമിനാർ ഇന്ന് കണ്ണൂരിൽ നടക്കും. രാവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോ ബി അശോക് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള ലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സിറ്റിംഗ് വെള്ളിയാഴ്ച കോഴിക്കോട്ട് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സപ്ലൈകോ 50ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിലക്കയറ്റം നേരിടാൻ കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ച് ഹോർട്ടികോർപ്പ് വഴി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി പി പ്രസാദ്. മിൽമ തൊഴിലാളികൾ ഇന്നു മുതൽ നടത്താനിരുന്ന നിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് കീഴടക്കി ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.